الله رب العالمين. اللهم صل على محمد وعلى آل محمد. ആദ്യമായി ദ ലാസ്റ്റ് മൺഡേയുടെ ഈ സ്പെഷ്യൽ സെഷനായ ഹൗ ടു മാനേജ് ക്രെഡിറ്റ് സ്കോർ എന്ന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇൻഷാല്ലാ ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ്, പ്രത്യേകിച്ച് കാനഡയിൽ പുതുതായി വന്ന എല്ലാവർക്കും, പിന്നെ നമ്മളെപ്പോലുള്ള സ്റ്റുഡൻസിനൊക്കെ വളരെ ഉപകാരപ്രദമാണ്. ഇൻഷാല്ലാ ഈ സെഷൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അസ്ഹറാണ്. അസ്ഹർ 2014 കാനഡയിൽ വന്നത്. സെന്റിനിയൽ കോളേജിൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് മാനേജ്മെന്റ് പഠിച്ചു അദ്ദേഹം. ഇപ്പോൾ സ്കാർബ്രോയിലാണ് താമസം. നാട്ടിൽ എറണാകുളമാണ് വാസസ്ഥലം. വിവാഹിതനല്ല. പഠനം കഴിഞ്ഞ ഉടനെ ടെല്ലറായി TD ജോയിൻ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ആന്റി മണി ലോണ്ടറിങ് അനാലിസ്റ്റായി CIBC വർക്ക് ചെയ്യുന്നു. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, അസർ ഈ സെഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, അപ്പൊ എല്ലാ ആൾക്കാരെയും അൺമ്യൂട്ട് ചെയ്യൂ. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അധിക ശബ്ദം ഉണ്ടാക്കാണ്ടിരിക്കുക, കാരണം എല്ലാവർക്കും അത് ഇന്ററപ്റ്റ് ആകും, കാരണം എല്ലാവരും ഓപ്പണായിട്ട് അൺമ്യൂട്ട് ചെയ്യും. അപ്പൊ ഇപ്പൊ നിങ്ങൾ പഠിക്കണ്ട, ഇപ്പൊ അസർ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ ആ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ മാത്രമാണ്, ആ ടൈം മാത്രമാണ് അൺമ്യൂട്ട് ചെയ്യുക. ഇൻഷാല്ലാ അസറിന് ഈ സെഷൻ കൈമാറുന്നതിന് മുമ്പ് ഒരു ആയത്തോടു കൂടി തുടങ്ങാം. സൂറത്തുൽ ബഖറയിലെ 274 ആയത്താണ്, ഫിനാൻസായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആയത്താണ്. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. രാവും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവർക്ക് അവരുടെ നാഥന്റെ അടുക്കൽ അവരർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർക്കൊന്നും പേടിക്കാനില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയും ഇല്ല. ഇൻഷാല്ലാ ഇനി ഞാൻ ഈ സെഷൻ അസറിന് കൈമാറുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
അസ്സലാമു അലൈക്കും. എല്ലാവരും ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷം, നന്ദി. അപ്പൊ നമ്മൾ മെയിൻലി ഒരു 5 topics ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എനിക്ക് അറിയാവുന്ന നോളജ് ഞാൻ പരമാവധി പറഞ്ഞുതരാൻ നോക്കുക. ഞാൻ അത്ര ഒരു എക്സ്പേർട്ട് അങ്ങനത്തെ ഒരു ഒരു ഇതിൽ തരാനുള്ള ഒരു ശേഷിയുള്ള ആളല്ല. എന്നാലും ഇങ്ങോട്ട് ലൈക്ക് എന്താ പറയുക, ഇനിഷ്യൽ ഇൻഫോർമേഷൻസ് എന്താ അറിയാൻ വെച്ചാൽ അത് നിങ്ങൾക്ക് പകർന്നു തരാം. ഫിറോസ്ക ഇനിഷ്യേറ്റീവ് എടുത്തൊരു കാര്യമായതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒന്നും പറയാനും പറ്റില്ല. അലഹംദുലില്ല, ഇങ്ങനെ എന്നെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി സെലക്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ നമ്മ മെയിൻലി ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് വാട്ട് ഇസ് ക്രെഡിറ്റ് സ്കോർ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രെഡിറ്റ് സ്കോർ, മെയിൻറ്റെയിനിങ് എ ഗുഡ് ക്രെഡിറ്റ് സ്കോർ, ഹൗ ടു ഇംപ്രൂവ് യുവർ ക്രെഡിറ്റ് സ്കോർ, പിന്നെ ഇമ്പാക്ട് ഓഫ് ക്രെഡിറ്റ് സ്കോർ ഓൺ മോർഗേജ് എലിജിബിലിറ്റി, പിന്നുള്ള ടോപ്പിക് നമ്മൾ ജസ്റ്റ് കവർ ചെയ്യാൻ പോകുന്ന വെച്ചാൽ എക്സസീവ് ഡെപ്പോസിറ്റ് ഓഫ് ക്യാഷ് ഇൻടു ബാങ്ക് അക്കൗണ്ട്സ്, അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ. And the NDN, I'll be talking about getting into the financial industry in Canada. I'm going to start with what exactly is credit score. Credit score is based on your credit products. So ക്രെഡിറ്റ് പ്രൊഡക്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാനഡ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ക്രെഡിറ്റ് പ്രൊഡക്റ്റ് പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് ആണ്. സോ ബേസ്ഡ് ഓൺ ഹൗ യു റീപേ ബാക്ക് യുവർ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഹൗ യു പേ ബാക്ക് യുവർ ബിൽസ്, അത് ബേസ് ചെയ്തിട്ട് ക്രെഡിറ്റ് യൂറോസ് തരുന്ന ആ ഒരു സ്കോർ ആണ് ക്രെഡിറ്റ് സ്കോർ. അപ്പോൾ ഈ സ്കോർ മെയിൻലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് 2 agencies ആണ്. ഒന്ന് ട്രാൻസ് യൂണിയൻ ആൻഡ് ദി അതർ വൺ ഇസ് ഫിസാറ്റ്. രണ്ട് ക്രെഡിറ്റ് യൂറോസും ഇറ്റ് ആക്ച്വലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. ഇവരുടെ മോണിറ്റർ ഇതിലായിരിക്കും ഇത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ രണ്ട് ഈ ഏജൻസികളും ഉള്ള സ്റ്റാൻഡ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരുടെ കയ്യിലും സെപ്പറേറ്റ് സ്കോർ ആയിരിക്കും. എക്സാക്ട്ലി ഒരു സെയിം സ്കോർ ആയിരിക്കും, ബട്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ബട്ട് ഈ രണ്ട് ബ്യൂറോസും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഈക്വലി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ചില ചില കമ്പനീസ് ട്രാൻസ്യൂണിയൻ വെച്ച് പോവും, ചില കമ്പനീസ് ഇക്വിഫാക്സ് വെച്ച് പോവും. ഇക്വിഫാക്സ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. ടി ഡി ഒക്കെ ഇഷ്ടാക്കാന്ന് ചോദിക്കുക. അപ്പൊ ചില ബാങ്ക് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ആർ ബി സി ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് എന്ത് ചെയ്യുക നമുക്ക് റിപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. സോ ഇമ്പോർട്ടൻസ് ഓഫ് ക്രെഡിറ്റ് സ്കോർ എന്താ പറയുന്ന വെച്ചാല് ലൈക് നമ്മൾ എന്തായാലും കാനഡയിൽ വന്ന് നമ്മൾ എന്തായാലും ഇവിടെ കുറെ നാൾ താമസിക്കാനുള്ള പ്ലാൻ ഉള്ളത് വരെ. സോ ഓൺ എ ലോങ് റൺ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഗുഡ് ക്രെഡിറ്റ് സ്കോർ, ബിക്കോസ് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പേഴ്സേസോ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ലോണോ ബിസിനസ് ലോണോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് ക്രെഡിറ്റ് സ്കോർ ഫ്രം ദ ഡേ വൺ. സോ പ്രസ്തുതം ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും കിട്ടുന്നത്, പിന്നെ വി ഹാവ് എ കാർ ലോൺ, സോ പിന്നെ മോർഗേജ്. സോ ലൈക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നെങ്കിൽ ഫ്രം ദ ഫസ്റ്റ് ഡേ ഇട്ടാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ച് തന്നെ നമ്മൾ മര്യാദക്ക് നമ്മുടെ പേയ്മെന്റ്സ് കറക്റ്റായിട്ട് നടത്താൻ നോക്കുക. പരമാവധി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഓവർ യൂസ് ചെയ്യാണ്ട് നോക്കുക. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ലിമിറ്റ് 1500 ആണെങ്കിൽ 1500 ആണെങ്കിൽ നമ്മൾ 1200 എന്നൊരു ലിമിറ്റ് ആണ് നമ്മുടെ ലിമിറ്റ് എന്ന് വിചാരിക്കാൻ പാടുള്ളൂ. ഒരിക്കലും 1500 ആണ് വിചാരിച്ചത്, കാരണം you have to limit your credit within 75% of your credit limit. നമ്മുടെ 75% ഓഫ് യുവർ ക്രെഡിറ്റ് ലിമിറ്റിന്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ക്രെഡിറ്റ് സ്കോർ നമ്മുടെ യൂസബിലിറ്റി. സോ അതിനപ്പോ നമ്മൾ മാക്സ് ഔട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇൻ ദ ഫ്യൂച്ചർ നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നമ്മളൊരു മോർഗേജോ ലൈനോ ക്രെഡിറ്റോ അപ്ലൈ ചെയ്യണമെങ്കിൽ ബാങ്ക് കൺസിഡർ യു ആസ് എ ക്രെഡിറ്റ് സീക്കിംഗ് പേഴ്സൺ. നമ്മൾ ക്രെഡിറ്റ് ഫുള്ള് ക്രെഡിറ്റ് യൂസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ നമ്മൾ പരമാവധി ഒരിക്കലും മാക്സ് ഔട്ട് ചെയ്യേണ്ട നമ്മുടെ ക്രെഡിറ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നോക്കുക. ഇറ്റ് ഓൾസോ ഹെൽപ്സ് യു ടു ഇംപ്രൂവ് യുവർ ക്രെഡിറ്റ് സ്കോർ ഇൻ എ ഫാസ്റ്റ് വേ. ഒരു ഗുഡ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് എനിത്തിങ് അബൌട്ട് 700 ഈസ് കൺസിഡേർഡ് എ ഗുഡ് ക്രെഡിറ്റ് സ്കോർ. എനിത്തിങ് ബിലോ 650 ഈസ് കൺസിഡേർഡ് പുവർ. സോ ബേസ്ഡ് ഓൺ എ ക്രെഡിറ്റ് സ്കോർ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എ ക്രെഡിറ്റ് സ്കോർ ആണ്. സോ ഇൻ ദ ഫ്യൂച്ചർ നമ്മളൊരു കാർ ലോൺ എടുക്കുവാണോ, നമ്മളൊരു മോർഗേജ് അപ്ലൈ ചെയ്യണോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ക്രെഡിറ്റ് പ്രൊഡക്റ്റിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് മെയിൻലി നമ്മൾ അതിന് എലിജിബിൾ ആവാനോ അതിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള മെയിൻ ഫാക്ടറാണ് ക്രെഡിറ്റ് സ്കോർ. നമുക്ക് ക്രെഡിറ്റ് സ്കോർ മോശമാണെങ്കിൽ ബാങ്ക് വിൽ സ്റ്റിൽ ഗിവ് യു ക്രെഡിറ്റ്, ബാങ്ക് തരും, ഏത് ഫൈനാൻഷ്യൽ കമ്പനി ക്രെഡിറ്റ് തരും, ബട്ട് യുവർ ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ബി ഹയർ. സോ യുനോ ലൈക്ക് നമ്മൾ കൂടുതൽ എമൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ പ്രിൻസിപ്പലിനനുസരിച്ച് കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഒരു $30,000 ഒരു ക്രെഡിറ്റ് ഒരു ലോൺ ഉണ്ട്. ആ ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ നല്ലതാണെങ്കിൽ മേ ബി യുവർ ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ബി ലൈക് 67%. ബട്ട് ഇഫ് യു ക്രെഡിറ്റ് സ്കോർ ഇസ് മോശമാണെങ്കിൽ യുവർ ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ബി ലൈക് 16%. സോ ഇപ്പൊ നമുക്ക് സ്റ്റുഡൻസ് ഇഷ്ടംപോലെ ഉണ്ടാവും ചിലപ്പോൾ ഇപ്പൊ ഉള്ളു. അപ്പോൾ സ്റ്റുഡൻസിന് ഇപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ലോൺ അതിനെ കുറിച്ചൊന്നും നമ്മൾ വറി ചെയ്യേണ്ടി വരില്ല. ബട്ട് വൺസ് ഇൻ ദ ഫ്യൂച്ചർ വൺസ് ഇൻ സെറ്റിലിംഗ് ഉണ്ടാവും നമ്മുടെ ഫാമിലി ഒക്കെ ഉള്ളപ്പോൾ അറ്റ് വൺ പോയിന്റ് ഓഫ് യു ലൈക്ക് യു നോ ലൈക്ക് കോണ്ടിന്യൂ ലൈഫ് യു വിൽ സം കൈൻഡ് ഓഫ് ലോൺ. സോ ആ ടൈമിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ യു ടു ഗെറ്റ് ഇറ്റ് അപ്രൂവ്ഡ് ആസ് വെൽ ആസ് ഓൾസോ യു നോ നമുക്ക് ഇത് കൂടുതലായിരിക്കും നമ്മുടെ ലിമിറ്റ് അല്ല സോറി നമ്മുടെ ക്രെഡിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും ഇഫ് യു ഹാവ് എ ബാഡ് ക്രെഡിറ്റ് സ്കോർ. ഇപ്പൊ അത് കൂടാണ്ട് യുവർ ക്രെഡിറ്റ് സ്കോർ ക്യാൻ ഹെൽപ്പ് യു വെൻ യു ബോറോ മണി. നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ പൈസ നമുക്ക് സേവ് ചെയ്യാം, ലെസ്റ്റർ ഇൻട്രസ്റ്റ് എടുത്ത് നമുക്ക് കുറെ പൈസ നിങ്ങൾ സേവ് ചെയ്യുകയും ചെയ്യാം. പിന്നെന്താ പറയുന്ന വെച്ചാല് പിന്നെ നമ്മ സ്റ്റോപ്പ് ക്രിയേറ്റിംഗ് മോർ ഡെറ്റ്. നമ്മൾ വീണ്ടും വീണ്ടും ഇപ്പോ എന്താ പറയുക, ഇപ്പൊ വാൾമാർട്ടിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റോറിലും കെനിയൻ ടൈലൊക്കെ പോകുമ്പോഴും അവരെപ്പോഴും ലൈക്ക് ഇഫ് യു വോണ്ട് ഹാവ് എ ക്രെഡിറ്റ് കാർഡ് യു വോണ്ട് ഹാവ് എ ലൈക്ക് ദാറ്റ് കാർഡ് ദിസ് കാർഡ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ പരമാവധി നമ്മൾ അതൊന്നും എടുക്കാണ്ടിരിക്കാൻ നോക്കുക. ബിക്കോസ് എവറി ടൈം ദേ അപ്ലൈ ഫോർ എ ക്രെഡിറ്റ് യുവർ ക്രെഡിറ്റ് സ്കോർ കീപ്പും ഗോയിങ് ഡൗൺ. അങ്ങനെ കുറെ സ്റ്റുഡൻസ് ഞാൻ ഇങ്ങനെ മിസ്റ്റേക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ബാംഗ്ലൂർ ടൈമില് അവർ ക്രെഡിറ്റ് അപ്ലൈ ചെയ്യാൻ വരും. അപ്പൊ ക്രെഡിറ്റ് അപ്രൂവ് ആവില്ല. മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ അവർക്ക് 5-6 കാർഡ് ഉണ്ടാവും. അപ്പൊ 5-6 കാർഡ് ഉണ്ടാവുന്ന അവർക്ക് അറിയുമല്ലോ കുറെ പേര് അത്രയും കാർഡ് ഉണ്ടാവും. കാരണം ലൈക്ക് ഇവരെ ഇങ്ങനെ വാൾമാർട്ട് കനേഡിയൻ ടയർ അങ്ങനെ ഓരോ ഇതിൽ പോകുമ്പോൾ ദേ വിൽ ആസ്ക് യു ഫോർ ക്രെഡിറ്റ് കാർഡ് വന്ന് ചോദിക്കും. അങ്ങനെ അവർ ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെറുതെ നമ്മുടെ എന്താ പറയാ അത് സ്കോർ അപ്പ് ഗ്രാജുവലി ഡൗൺ. എവറി ടൈം യു ഫുൾ യുവർ ക്രെഡിറ്റ് 20 പോയിന്റ്സ് അടുത്ത് വെച്ച് നമ്മുടെ സ്കോർ കുറഞ്ഞോണ്ടിരിക്കും. അപ്പൊ പരമാവധി നമ്മൾ വീണ്ടും വീണ്ടും പോയി നമ്മ കാർഡ് വാങ്ങാണ്ടിരിക്കാം. ഒരു 2 കാർഡിന് കൂടുതൽ മാക്സിമം നമ്മൾ കാർഡ് വെക്കാതിരിക്കാം. അതിപ്പോ സ്റ്റുഡൻസ് ആയാലും പേരൻസ് ആയാലും പ്രായമുള്ളവരായാലും ഒരു രണ്ട് കാർഡ് വെച്ച് അതിൽ കൂടുതൽ നമ്മ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൽ കൂടുതൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു രണ്ട് കാർഡിന് അപ്പുറം നമുക്ക് എടുക്കാതെ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ പേ ഓഫ് ചെയ്യുമ്പോൾ മിനിമം ബാലൻസ് വെച്ച് പേ ഓഫ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. തെറാപ്പി എഫക്ട് ഒക്കെ ട്രൈ ടു പേ ഇറ്റ് ഓഫ് ഇൻ ഫുൾ ഓൾ ദ ടൈം. നമ്മൾ ഫുള്ളായിട്ട് പേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ പെട്ടെന്ന് ഇംപ്രൂവ് ആവും. ആൻഡ് ഓൾസോ നമ്മൾ പേയ്മെന്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാസവും നമുക്ക് ക്രെഡിറ്റ് യൂസ് ചെയ്യും, യു ഗെറ്റ് എ മന്ത്ലി സ്റ്റേറ്റ്മെന്റ്. സോ നമ്മൾ അതിൽ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറക്കാൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഫുള്ളായിട്ട് നമുക്ക് റെക്കർ ചെയ്ത് അടച്ചു പോകുകയാണെങ്കിൽ ദാറ്റ് ആക്ച്വലി ബിൽസ് എ ഹിസ്റ്ററി ഓഫ് റീപേയ്മെന്റ്. ആ റീപേയ്മെന്റിന്റെ ഒരു ഹിസ്റ്ററി ബിൽഡ് ചെയ്യുമ്പോൾ that actually helps you to improve your credit score very fast. So within 6 months, you have more than 100 points on the credit score. Credit score increases among the statement balance which are going to be minimum or three years going to be, it doesn't affect your credit, but we can remember the credit score improve our credit. It remains the same. Even number the minimum at our point, we are just paying off our interest. We are not paying off our principal. Principal out of the neck, we are just paying off your interest. അങ്ങനെ ഞാൻ കുറെ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. കാരണം ലൈക്ക് കുറെ ആൾക്കാർ ലൈക്ക് കുറെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചു വെക്കും, എന്നിട്ട് ഒരു 1,000, 2,000, 8,000 ലിമിറ്റ് വെച്ച് അത് യൂസ് ചെയ്ത് അവസാനം പേ ഓഫ് ചെയ്യാണ്ട് പറ്റാത്തൊരവസ്ഥയിൽ മിനിമം മാത്രം പോകും. പേ ബാക്ക് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താ പറയുക, കടക്കണയിലൊക്കെ പെട്ട് പോകും. സോ പരമാവധി നമ്മുടെ കാർഡിൻ്റെ എമൗണ്ട് ലിമിറ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് പറയാന്ന് വെച്ചാൽ കാർ ലോൺ സംതിങ് ഇറ്റ് വെരി സെൻസിറ്റീവ്, എസ്പെഷ്യലി ഫോർ സ്റ്റുഡന്റ്. ഇവിടെ ഇപ്പൊ കണ്ടുവരുന്ന സീൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ മെയിൻലി കണ്ടുവരുന്ന സീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞ് ഒരു വിത്തിൻ 1 or 2 weeks ട്രൈ ടു അപ്ലൈ ഫോർ എ കാർ ലോൺ ഓർ കാർ ക്രെഡിറ്റ്, ലൈക്ക് കാർ ക്രെഡിറ്റ്. സോ അത് നമ്മൾ മര്യാദ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മ ഒരു കാറിനെ ചിന്തിക്കുന്ന ബിഗ് ലൈബിലിറ്റി, ലൈക്ക് അത് ആവശ്യമല്ല എന്നല്ല ഞാൻ പറയുന്നത്. ലൈക്ക് അത് ഒരു പൊതുവെ പുതിയതായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ആണ്, ലൈക്ക് ബൈങ് എ കാർ റൈറ്റ് അവേ ആഫ്റ്റർ കമിങ് ടു ദ കൺട്രി. ഇവിടെ ഞാൻ മയം വന്ന ടൈമിലൊക്കെ സ്റ്റുഡൻസ് പരമാവധി അങ്ങനെ എല്ലാവരും എടുത്ത് പോയിട്ടുള്ളൂ. നിങ്ങൾ വാങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്, ഇറ്റ്സ് എ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഞാൻ കുറെ പേര് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, സേവിങ് ഓഫ് യുവർ കാർ ഇൻഷുറൻസ് ഓർ യുനോ ലൈക്ക് പേയ്മെന്റ് ഓഫ് ലോൺ. ഒരു അറ്റ്ലീസ്റ്റ് കാർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു $600 പേയ്മെന്റ് നമുക്ക് വരും. സോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് വർഷം നമ്മ കടബാധിതരായ മനുഷ്യനായി നമ്മളിങ്ങനെ പോകേണ്ടി വരും. രണ്ടാമത്തെ ടൈമിൽ പരമാവധി നമ്മൾ ഫൈറ്റ് സേവ് ചെയ്യാം. കുറച്ച് സ്ട്രഗിൾ ചെയ്താലും നമ്മ എന്താ പറയാ, ഒരു ജോലിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് കാറും അങ്ങനെ ആയിരിക്കും നല്ലത്. അത് കൂടാണ്ട് ലൈക്ക് കാർ ലോൺ ഉണ്ടെങ്കിൽ വെരി ഡിഫിക്കൽട്ടി ഗെറ്റ് അപ്രൂവ്ഡ് ഫോർ ക്രെഡിറ്റ് കാർഡ് ലൈൻ ഓഫ് ക്രെഡിറ്റ് ലോൺസ് ഇൻ ഓൾ ദി സെക്ടറിന്റെ ഫ്യൂച്ചർ. ബട്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ കാർ ലോൺ ഉണ്ടെങ്കിൽ ഇറ്റ് ഓൾസോ ഹെൽപ് യു ടു ഇംപ്രൂവ് യുവർ ക്രെഡിറ്റ് സ്കോർ ഇഫ് യു പേയിങ് ഇറ്റ് പ്രോപ്പർലി. ലൈക്ക് എല്ലാ മാസവും റെക്കറിംഗ് പേയ്മെന്റ് ആയതുകൊണ്ട് കാർ ലോൺ ഒരു ഇറ്റ്സ് എ ഗുഡ് ടൂൾ ടു ഹാവ് യുനോ ഫോർ ഇംപ്രൂവിങ് യുവർ ക്രെഡിറ്റ് സ്കോർ. ബട്ട് ഒരു നെഗറ്റീവ് ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ആക്ച്വലി എ വെരി ബിഗ് ലയബിലിറ്റി. ഒരു 18 മുതൽ 22 വയസ്സ് വരെ ഉള്ള ഒരു മേ ബി ലൈക്ക് 18-25 വയസ്സ് ഉള്ള ഒരാൾക്ക് ആ ചെറുപ്പക്കാലത്തിൽ തന്നെ അത്രയും വലിയൊരു കടം പരിസ്ഥിതി എത്തേണ്ട ആവശ്യമില്ല. എന്റെ ചെറിയ കാറൊക്കെ നമുക്ക് അങ്ങനെ ഉപരീസും അതൊക്കെ ചെയ്ത് പോവാം. പിന്നെ കുറെ പേര് അത് കൂടാണ്ട് എന്താ പറയാ, കോബോ റോവർ ഒക്കെ ആയിട്ട് നിൽക്കാറുണ്ട്. കാരണം ഞാൻ കുറെ പേര് എങ്ങനെ എന്താ പെട്ടുപോണ സീനും ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ 2-3 മാസം ബാങ്കിങ്ങനെ ഒരു കുട്ടി വന്നിരുന്നു. കുട്ടി ഒരു ഒരു ഫ്രണ്ടിന് വേണ്ടി ഫോർ അവർ ആയിട്ട് പി ഐ സിയുടെ പ്രശ്നം വന്ന് ആ കുട്ടി നാട്ടിൽ പോയി. അപ്പോ എന്നാൽ ഈ ഫ്രണ്ട് നാട്ടിൽ പോയി, അങ്ങനെ കുട്ടിയുടെ തലയിലായിട്ടാണ് ഫോൺ ഫ്രീ ഓഫ് ചെയ്യാൻ. അപ്പോൾ ഈ ഫോർ അവർ അതൊക്കെ നിൽക്കുമ്പോൾ മര്യാദ പരമാവധി കുടിച്ച് അത്ര സെസ്പോസി ഉള്ള ആൾക്കാരായിട്ട് നിൽക്കുക. കാരണം ഓബോറായി നിൽക്കുമ്പോ ഈ നിങ്ങളുടെ ക്രെഡിറ്റിന്റെ ഉള്ളില് ആ പേയ്മെന്റിന്റെ എമൗണ്ട് കാണും. എലിജിബിൾ ടു പേ ദ കാർ ലോൺ ഇൻ കേസ് ഓഫ് ഡാമേജ് ആയി മെച്ചപ്പെട്ടി ക്രെഡിറ്റ് ടു ഇൻ കേസ് ഓഫ് ഈ മെച്ചപ്പെട്ടി. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറെ ഫാക്ടേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഇപ്പൊ പുള്ളിങ് യു ക്രെഡിറ്റ് നമ്മുടെ എവ്രി ക്രെഡിറ്റ് പ്രൊഡക്റ്റിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ആ ഡിസ്ക്രിപ്ഷനിൽ എവ്രി ക്രെഡിറ്റ് കാർഡ് ഓർ ലൈക്ക് ലോൺ ഓർ ലൈക്ക് മോർഗേജ് അതിനെല്ലാത്തിനും റേറ്റിംഗ് ഉണ്ടാവും. സോ നമ്മൾ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് ബ്യൂറോ പുള്ളിയാണെങ്കിൽ അതിൽ കാണാൻ പറ്റും വാട്ട് ഇസ് യുവർ റേറ്റിംഗ് ബേസ്ഡ് ഓൺ യുവർ പേയ്മെന്റ്. So if your rating is shown as R1, that means you have an excellent payment history for that particular credit product. If it shows as R2, that means that you have actually missed your payment for more than 30 days. With R3, more than 90 days. So I'm going to R10 annually, that your payment has actually gone to a collection. Collection is actually a third-party agency signed by the bank or any other bank. നമ്മൾ പേയ്മെന്റ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഒരു പേയ്മെന്റ് കളക്ഷൻ ഒരു ആറ് വർഷത്തേക്ക് നമുക്ക് ഏത് ബാങ്കിനോ ഏത് അല്ലെങ്കിൽ ബാങ്കിനെ വിളിച്ചിട്ട് മിനിമം പേയ്മെന്റ് ഓട്ടോമാറ്റിക്കായിട്ട് മിസ്സാവില്ല. പേയ്മെന്റ് മിസ്സാവേണ്ടിരിക്കുന്നതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. സോ ഇത്രയും താമസം ചിലപ്പോൾ എല്ലാ ടൈമിലും ഫുൾ ആയിട്ട് പേ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നില്ല എനിക്ക്. കാരണം ഞാൻ കുറെ സ്ട്രഗിളുകളാണ്. അറ്റ്ലീസ്റ്റ് മിനിമെങ്കിൽ അടച്ചു പോവാം. ജസ്റ്റ് നമ്മ 10-15 crore എന്തായാലും നമുക്ക് അടക്കാനുള്ള ഒരു ഒരു ചേച്ചി എന്തായാലും നമുക്ക് ചെയ്ത് പോവാം.
അസർ ഭായ് ഒന്ന് ഹെഡ്ഫോൺ ഒന്ന് അടുത്ത് വെക്കോ.
ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവണം തോന്നണല്ലായിരിക്കും, കാരണം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് മോർഗേജ് impact of credit score on mortgage approval. So mortgage approval have mainly 3 factors on event. First is income. Nam ethrayana yearly ethrayana income undakkunnathu. The next one is endoran liabilities undu, and the other factor is credit score. So idile edengil oru saanam namku koravaanengil it's difficult to get approved by a bank. There are the third party companies which approve mortgages, but now interest rate is cool irikum, but bankina nammada mortgage approve anengila the main factors are nammada annual income, second most important factor is credit score, pinna namke endoran liabilities undu. Liabilities can be car loan, namke line of credit endoran balance undu, credit card undu, endoran credit card undu. Ee oru factors and liabilities are kooda. So namma mortgage ne approve cheyan povumbol ബാങ്ക്സ് എന്താ നോക്കുന്ന വെച്ചാല് നമ്മുടെ മോർഗേജ് പേയ്മെന്റ് പ്ലസ് നമ്മുടെ അതർ ലയബിലിറ്റീസ് ഇതെല്ലാം നമ്മുടെ ടോട്ടൽ മന്ത്ലി ഇൻകത്തിന്റെ 45% ഉള്ളില് നിൽക്കണം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ദ ബാങ്ക് വിൽ അപ്രൂവ് യുവർ മോർഗേജ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട് യുവർ അപ്രൂവ് ഫോർ മോർഗേജ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒരു കാര്യമാണ് പുതിയതായിട്ട് കേൾക്കുന്നവർക്ക്, ബട്ട് അത് അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തിരിച്ച് ചോദിക്കാം. ഐ വിൽ ഡെഫിനറ്റ്ലി എക്സ്പ്ലെയിൻ. ഇത് സ്റ്റുഡൻസിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, ബട്ട് ഇൻഷാ അല്ലാ ഇൻ ദ ഫ്യൂച്ചർ യു കൻ ഡെഫിനറ്റ്ലി ഇത് ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. സോ ക്രെഡിറ്റ് സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് മോർഗേജ് അപ്രൂവ് ചെയ്യുമ്പോൾ. കാരണം നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണെങ്കിൽ ഇതുപോലെ തന്നെ മോർഗേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു ലോണാണ്. മേ ബി 300,000-400,000 ലോണാണ്. ഇവിടെ മിക്ക ആൾക്കാരും അങ്ങനെയാണ് ഇവിടെ വീട് വാങ്ങാറ്. സോ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. സോ അത്ര വലിയൊരു എമൗണ്ടിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ഇറ്റ് കെൻ ആക്ച്വലി സേവ് അവർ കോസ്റ്റ് $2,000 എവറി ഇയർ ലൈക്ക് എവറി കോസ് ഓഫ് 20 years. നല്ലൊരു എമൗണ്ട് അത് ഡിഫറൻസ് വരാൻ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ബേസ് ചെയ്ത് നമ്മുടെ ഇൻട്രസ്റ്റ് ഫാക്ടർ ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ. പിന്നെ അടുത്ത ഫാക്ടർ എന്ന് ഞാൻ പറയാൻ പോകുന്ന വെച്ചാൽ ക്യാഷ് ജോബ്സ് ആൻഡ് സിൻ ജോബ്സ്. സോ എല്ലാവർക്കും സ്റ്റുഡൻസിന് അറിയാൻ അത് പറഞ്ഞാണ്ട് ആവശ്യമില്ല. ലൈക്ക് യു സിൻ സിൻ ജോബ്സിന്റെ മാക്സിമം യു ക്യാൻ വർക്ക് ഇസ് അപ് ടു 24 hours. ഞാനൊക്കെ വന്ന ടൈമിൽ 20 hours ആയിരുന്നു. ഇപ്പൊ ഒരു 24 hours ആയെന്ന് ഞാൻ കേട്ടു വീക്കിലി. അപ്പൊ സിന്നിൽ പരമാവധി വർക്ക് ചെയ്യാൻ നോക്കുക. ചെറിയൊരു സിൻ ഹിസ്റ്ററി എങ്കിലും ഉണ്ടായി വെക്കുന്നത് നല്ലതാണ് നമ്മുടെ പ്രൊഫൈലില്. കാരണം ക്യാഷിൽ മാത്രം വർക്ക് ചെയ്ത് സർവൈവ് ചെയ്യാൻ പറ്റിച്ചാല് ക്യാഷിൽ മാത്രം വർക്ക് ചെയ്ത് ഇവിടെ നിൽക്കണ ഇല്ലെങ്കിൽ വിശ്വസനീയമായ കാര്യമില്ല. ചെറിയ ചെറുതായിട്ട് സ്കിന്നിലും നമ്മൾ വർക്ക് ചെയ്ത് കാണിക്കണം, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ള മെയിൻ കാര്യം വെച്ചാല് ക്യാഷ് ജോബ് ചെയ്യുമ്പോൾ നമ്മൾ വി ഡെപ്പോസിറ്റ് ദ ക്യാഷ് ഇൻ ടു ദ ബാങ്ക് അക്കൗണ്ട്. ദിസ് തിങ് ഹാസ് ടു ബി വെരി വളരെ നമ്മൾ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ ഇത്രയും നാളെ ഞാൻ വിചാരിച്ചിരുന്നില്ല അത് ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണ്. ബട്ട് ലൈക്ക് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഇടുമ്പോൾ ആക്ച്വലി ദ ബാങ്ക് ഇസ് മോണിറ്ററിങ് യുവർ അക്കൗണ്ട്. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. മെയിൻലി ലൈക്ക് മോണിറ്ററിങ് ദി അക്കൗണ്ട് ബേസ്ഡ് ഓൺ അന്വേഷിച്ച് ട്രാൻസാക്ഷൻ. സോ ക്യാഷ് ജോബ് ചെയ്ത് നമ്മൾ എല്ലാ മാസവും റെഗുലർ ആയിട്ട് നമ്മൾ സോഴ്സ് ഇല്ലാത്ത ഫണ്ട് കൊണ്ട് ബാങ്കിൽ ഇടുമ്പോൾ നിങ്ങളോട് അറിയാണ്ട് ബാങ്ക് മോണിറ്റേഴ്സ് യുവർ അക്കൗണ്ട് ആൻഡ് ലംസം. അത് നമ്മൾ സ്റ്റുഡൻസ് മാത്രമല്ല, ഈവൻ വെറ്ററൻസ് ലൈക് പ്രായമുള്ളവരാണെങ്കിലും നമ്മൾ അൺയൂഷ്വൽ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് നടത്തിയാൽ ലൈക് ക്യാഷ് ഡെപ്പോസിറ്റ് എസ്പെഷ്യലി എനിത്തിങ് അബൌട്ട് 2000 to 3000 മേലെ ഒരു പൈസ നമ്മുടെ അക്കൗണ്ടിൽ റെഗുലർ ആയിട്ട് ഇടുവാണെങ്കിൽ ദ ബാങ്ക് ഈസ് ഓട്ടോമാറ്റിക്കലി മോണിറ്ററിങ് യുവർ അക്കൗണ്ട് വിത്തൗട്ട് യുവർ നോളജ്. And if it's a regular transaction, if it finds out that the money is coming in with of any source, if it is a report to you, they report it to an agency called FinTrack. And the FinTrack is actually a financial intelligence unit of Canada. How they never bank related to financial related activities contrary in the department. And our department can definitely news shed go on the other. They report the police with Kaimara. So it's could actually potentially affect your immigration or karyangalukku related affect but adu athra concern cheyanda karyilla karanam athrakkum valiya oru amount of ella maasam 2000 cash aayittu kondella students idan pattilla nu ariyam ennalum namma kushirikkanda karyamaanu banking activities okku kushiya oru 600 700 dollar munnotu koppilla ella maasam yana kittunaana adonu onnu koppilla adu orikkalum monitor cheyilla but anything above $2000 namma regular aayittu account idavanadhu ya careful. അതിപ്പോ നമ്മൾ വീട് വാങ്ങാനുള്ള ടൈമിലാണെങ്കിലും ഇഫ് യു മേക്ക് ലംസം ഡെപ്പോസിറ്റ് നമ്മ പരമാവധി ചിലപ്പോ നമ്മ 10,000 അബോ ക്യാഷ് ആയിട്ടുള്ള അക്കൗണ്ട് ഇടുമ്പോൾ നമ്മൾ സാധനം ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് ഫില്ല് ചെയ്ത് കൊടുക്കുമെന്ന് പറയുമ്പോ നമ്മൾ പൊതുവേ ഒന്ന് പാനിക് ആവും. അപ്പൊ ത്രഷ് ഹോൾഡ് ഉണ്ട് 10,000, അതിന് അടിയിൽ ഇടാൻ നോക്കും. ബട്ട് നമ്മൾ എന്തോരം പൈസ ഉണ്ട് അത് ഫുള്ളി അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിരിക്കും നല്ലത്. അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി അവർ കണ്ടാൽ അത് മോണിറ്റർ ചെയ്യും. ചോദിച്ചാൽ ക്യാഷ് നമ്മൾ അക്കൗണ്ടിൽ പരമാവധി ഇടാണ്ടിരിക്കാൻ നോക്കുക. ലഭ്യമായിട്ടുള്ള അമൗണ്ട് ചെറിയ എമൗണ്ട് കുറച്ചില്ല. പിന്നെ ഇത് അത് അതൊരു ഓപ്ഷൻ അത് ഡിസ്കസ് ആയിട്ടാണ് ഫൈനാൻസ്. സോ ഇറ്റ് ആക്ച്വലി എ വെരി ലുക്ക് ഫീൽ ടു വർക്ക് വിത്ത് ഫൈനാൻസ്. നമ്മൾ പതുക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കരിയർ. ലൈക്ക് നമ്മ എല്ലാരും കോളേജിൽ പഠിച്ചിറങ്ങുന്നത് മാനേജർ റോൾ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് യുവർ സാലറി മൈ നോട്ട് ബി ദാറ്റ് ടു ബട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് യു ക്യാൻ ആക്ച്വലി ഹാവ് എ ഗുഡ് ഗ്രോത്ത് ഇൻ യുവർ കരിയർ ഇൻ ഫൈനാൻസ്. അതിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ അത് കൂടാണ്ട് ഞാൻ മെയിനായിട്ട് പറയുന്നത് വെച്ചാല് ഇപ്പൊ ഞാൻ ഫസ്റ്റ് തുടങ്ങിയ ടെലർ ആയിട്ടാണ്. സ്റ്റാർട്ട് ഫസ്റ്റ് ടെലർ അത്ര വലിയ എമൗണ്ട് ഒന്നും നമുക്ക് കിട്ടിയെന്ന് പറയില്ല. ബട്ട് ലൈക്ക് വാട്ട് ഐ കൺസിഡർ മോസ്റ്റ് വർക്ക് ഗെറ്റിംഗ് ഇൻ ടു അത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ യു ക്യാൻ ജഡ്ജ് മേക്ക് ഗുഡ് എവറി മൂവ് യു മേക്ക്. സോ ഞാൻ ഫസ്റ്റ് ടെല്ലറായിട്ട് തുടങ്ങി, പിന്നെ ഞാൻ ഹെഡ് ടെല്ലറായി, പിന്നെ അഡ്വൈസറായിട്ട് ഞാൻ കയറി. അപ്പൊ എവറി അഡ്വൈസറായിട്ട് കയറുമ്പോൾ നമുക്ക് എല്ലാ ഇതിനും നമുക്ക് സർട്ടിഫിക്കേഷൻസ് വേണം. സോ അഡ്വൈസറായിട്ട് കയറണമെങ്കിൽ നമുക്ക് വേണ്ട IFIC ഓർ CSE ആണ്. പിന്നെ അത് കൂടാണ്ട് CSE ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. മെയിൻ ആയിട്ടുള്ള മിക്ക ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രി ജോബ് CSE മാൻഡേറ്ററി ആണ്. CSE എന്ന് പറയുമ്പോൾ കനേഡിയൻ സെക്യൂരിറ്റി കോഴ്സ് ആണ്. IFIC ആണെങ്കിൽ ബ്രാഞ്ച് റിലേറ്റഡ് ജോബ്സ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ജോബ്സ് ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോ ലൈക് ഫൈനാൻസ് മാത്രമല്ല ബാങ്കിങ് മാത്രമല്ല ഏതൊരു കരിയറും ഏതൊരു ജോബ് എടുക്കുകയാണെങ്കിലും എല്ലാ കരിയറിനും ഇവിടെ എല്ലാ ജോബിനും ഇവിടെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. സർട്ടിഫിക്കേഷൻ ആ സർട്ടിഫിക്കേഷൻസ് ബേസ് ചെയ്തായിരിക്കും മിക്ക എംപ്ലോയീസ് നമ്മൾ ഹയർ ചെയ്യുന്നത്. അത് ഇപ്പൊ ഞാനിപ്പോ ചെയ്ത ഇപ്പൊ 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 കയറി AML കയറണമെങ്കിൽ അതിന് ACAMS എന്നൊരു കോഴ്സ് AAMS
ആ കോഴ്സ് നമ്മൾ സർട്ടിഫിക്കേഷൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ കയറാം. അതിപ്പോ സപ്ലൈ ചെയിൻ ആയാലും അതിന് സപ്ലൈ ചെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോഴ്സസ് ഉണ്ട്. അപ്പൊ നമ്മൾ തന്നെ പരമാവധി റിസർച്ച് ചെയ്യും, നമുക്ക് ആരും അത് പറഞ്ഞിരുന്നു വരില്ല. സ്വന്തമായിട്ട് നമ്മൾ അതിന് റിസർച്ച് ചെയ്യാം, നമ്മൾ ജോബ് ഓപ്പണിംഗ്സ് ഒക്കെ നോക്കാം. ജോബ് ഓപ്പണിംഗ് നോക്കുമ്പോൾ നമുക്ക് അതിൽ കാണിക്കും ഒരു റിക്വയർമെന്റ് ഫോർ ജോബ്. അപ്പൊ ആ റിക്വയർമെന്റ്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എലിജിബിലിറ്റി എന്തൊക്കെ ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സോഷ്യലൈസിങ്, ലിങ്ക്ഡ്ഇൻ. ലിങ്ക്ഡ്ഇൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് പാർട്ട്. ഇവിടുത്തെ ഒരു എനിക്ക് തോന്നുന്ന ഒരു 75% ഹയറിംഗ് ഇപ്പോൾ ലിങ്ക്ഡ്ഇൻ ത്രൂ ആണ്. 75% കണക്ഷൻസും നമ്മൾ മെയിൻറ്റെയിൻ ഉണ്ടാക്കാൻ പറ്റുന്നത് ലിങ്ക്ഡ്ഇൻ ത്രൂ ആണ്. വെരി ഇമ്പോർട്ടന്റ് പാർട്ട്. എനിക്ക് വെരി എന്താ പറയുക, ഒരു ചെറിയ ഡിഫൈനിങ് ആയിട്ടുള്ള ഒരു ആപ്പാണ് അത്. നമ്മൾ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നല്ല പറയുന്നത്, യൂസിങ് ഓൾ ദീസ് അതർ സോഷ്യൽ മീഡിയ ട്രൈ ടു ലൈക് കോൺടാക്ട് തിങ്സ് ഓൺ ലിങ്ക്ഡ്ഇൻ ആൻഡ് അദർ സ്റ്റഫ്. ഞാൻ അറ്റ്ലീസ്റ്റ് ലിങ്ക്ഡ്ഇൻ ഞാൻ ദിവസത്തിൽ ഒരു 10 times എങ്കിലും ഞാൻ ഓപ്പൺ ചെയ്യും. അത് എന്താ നടക്കുന്നതും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഏതൊക്കെ ജോലിയാണ് ഓപ്പണിംഗ് ഉള്ളതെന്ന് അറിയാൻ ലിങ്ക്ഡ്ഇൻ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഡയറക്ട്ലി മാനേജേഴ്സിനൊക്കെ സംസാരിക്കാൻ പറ്റും. നമുക്ക് എപ്പോഴും ലിങ്ക്ഡ്ഇൻ നമ്മൾ കാണിച്ചിരിക്കണം വെച്ചാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ആയിട്ട് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഒരിക്കലും നമ്മൾ ഡയറക്ട്ലി ജോബ് വേണം എന്ന് പറഞ്ഞ് ചോദിക്കരുത്. നമ്മൾ എങ്ങനെ അവരുടെ കരിയർ അഡ്വൈസസ് ആണ് ചോദിക്കുന്നത്. നോട്ട് ലൈക്ക് അയ്യോ ഹയർ ചെയ്യുക, അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യുന്നത് കണക്ഷൻ എങ്ങനെയാണ് കയറിപ്പറഞ്ഞത് ചോദിക്കാം. പിന്നെ രാജ്യം ജീവിക്കാൻ കണക്ഷൻ ജോലി പറഞ്ഞോട്ട് ലിങ്ക്ഡ്ഇൻ വെരി ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സത്യം പറഞ്ഞ എന്റെ ലൈക് ഫസ്റ്റ് ഞാൻ ടെലറായിട്ട് കയറിയ ശേഷം അതിനുള്ള അതിനുശേഷമുള്ള ഈച്ച് ആൻഡ് എവറി റോൾ എവറിത്തിങ് ഇസ് ത്രൂ ലിങ്ക്ഡ്ഇൻ. ആൻഡ് ലൈക്ക് അപ്ലൈ ചെയ്തിട്ടല്ല, ലൈക് ജസ്റ്റ് കണക്ഷൻസ് ഉണ്ടാക്കി അവര് തന്നെ എൻ്റെ അടുത്ത് അറിയിക്കുന്ന റോൾ ഉണ്ട്. അങ്ങനെ ഞാൻ കയറിയിട്ടുള്ളൂ. കാരണം ഞാൻ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തിട്ടല്ല, ഞാൻ ഇതുവരെ ഓരോ റോൾസിലും കയറിയിട്ടുണ്ട്. ഷൂസ് ആവുമ്പോൾ ഇമ്പോർട്ടൻ്റ് ലിങ്ക് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ പരമാവധി സോഷ്യലൈസ് ചെയ്യാൻ നോക്കാം, ലിങ്ക്ഡ്ഇൻ വഴിയേക്കാം. അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാനത് റിപ്ലൈ ചെയ്യാം. ചിലപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എന്നാലും ഞാൻ എന്നെ കൂപ്പിച്ച് പറയാം.
ജസാക്കല്ലാഹ് ഖൈർ. ഞാൻ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് എല്ലാവരും അൺമ്യൂട്ട് ചെയ്യും. അപ്പോ നിങ്ങള് പരമാവധി വർക്കാൻ വേണ്ടി
ശ്രമിക്കുക.
അതറിയില്ല. അപ്പോ ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പൊ 20 ആൾക്കാരാണ് ഇപ്പൊ ഓൾറെഡി ഓൺലൈൻ ഉള്ളത്. അപ്പോ പരമാവധി എല്ലാ സംശയങ്ങളും തീർക്കാതെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യുന്നതായിരിക്കും.
ഹലോ. നോർമലി ഒരു സ്റ്റുഡന്റ് വന്നിട്ട് ഒരു അക്കൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്താല് അവരുടെ ഒരു ഫസ്റ്റ് ഒരു ബെഞ്ച് മാർക്ക് എന്നുള്ള രീതിയിൽ ക്രെഡിറ്റ് സ്കോർ എന്തായിരിക്കും?
അവർക്ക് യൂഷ്വലി മിക്ക ബാങ്ക്സും ഇപ്പോൾ ഇൻട്രസ്റ്റ് സ്റ്റുഡൻസിന് അവർ ക്രെഡിറ്റ് സ്കോർ നോക്കില്ല. അവർ വരുമ്പോ തന്നെ ഇൻട്രസ്റ്റ് സ്റ്റുഡൻസ് ഫോൺ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഒരു 1500 അല്ലെങ്കിൽ $500 അല്ലെങ്കിൽ $1000 CBC എനിക്ക് തോന്നുന്നു $1000 ആണ് ഇൻട്രസ്റ്റ്.
ലിമിറ്റ് അല്ലേ ഉദ്ദേശിച്ചത്? ഞാൻ ക്രെഡിറ്റിന്റെ സ്കോർ ഉദ്ദേശിച്ചത്. ലൈക്ക് ഇപ്പൊ മാക്സിമം 900 ആണെങ്കിലും ഇപ്പൊ ഒരു 500 ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? അവർ
സീറോ
സ്റ്റാർട്ട് ചെയ്യുന്നത്.
സീറോ ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് കിട്ടുമ്പോ തന്നെ നമ്മ പേ ഓഫ് ചെയ്യുമ്പോ നല്ല സ്കോർ കാണിക്കും. അത് ലൈക് നോർമൽ ആണ്. കാരണം നമ്മൾ ഇന്ന് യൂസ് ഇപ്പൊ ഫസ്റ്റ് മന്ത് ബില്ല് വന്നിട്ട് നമ്മ ആ മന്ത് തന്നെ ഫുൾ അടക്കുകയാണെങ്കിൽ വിത്തിൻ 3 months നമ്മുടെ സ്കോർ 750 അബവ് ഉണ്ടാകും. അത് പൊതുവെ ഒരു എന്താ പറയാ, അത് കോമൺ ഫാക്ടർ ആണ്. പക്ഷെ അതൊരു ഡിസൈഡിങ് ഫാക്ടർ അല്ല. ഇപ്പൊ നമ്മ പുറത്തു പോയി ആ സ്കോർ വെച്ചിട്ട് നമ്മ വേറെ സാധനങ്ങൾ എടുക്കാൻ നോക്കിയാലോ ഒന്നും അപ്രൂവ് ആവില്ല. കാരണം നമുക്കൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ല. സത്യം പറഞ്ഞാൽ അത് ജസ്റ്റ് ഫസ്റ്റ് 3 months ആക്ടിവിറ്റീസ് അതിന്റെ ബേസ് ആയിട്ടുള്ള സ്കോർ ആണ്. അതൊരു ഡിസൈഡിങ് ഫാക്ടർ ആയിരിക്കില്ല, ബട്ട് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോയ അത്രയും നല്ലത്.
പിന്നെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ആ പോയിന്റ് മിസ്സായി തോന്നുന്നു, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബാലൻസ് എപ്പോഴും വേവ് ഓഫ് ചെയ്ത് ഫുള്ളി പേ ചെയ്ത് പോണെന്ന് പറഞ്ഞത്. അങ്ങനെ ചെയ്ത് പോകുന്നതാണ് നല്ലതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ആയിട്ട് ഫുൾ അടച്ച് ചെയ്ത് പോകണ ഏറ്റവും ബെസ്റ്റ്, കാരണം അത് പൊതുവെ നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് ഫുള്ള് ചെയ്യാൻ അടക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പാതിയെങ്കിലും അടക്കുക.
മറ്റുള്ള ആൾക്കാര് ശബ്ദം പരമാവധി കുറക്കാൻ അപേക്ഷിക്കുന്നു, ബാക്കിയുള്ള ആൾക്കാർക്ക് ഇന്ററപ്റ്റ് ആവും ശബ്ദം കൊണ്ട്. ഓക്കെ,
അപ്പൊ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് അടച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാ മാസവും നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ബാലൻസ് എന്നൊരു സാധനം കിട്ടും. നമ്മുടെ ഓൺലൈൻ ബാങ്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് കാണിക്കും. ആ ബാലൻസ് അടച്ച് പോവാണെങ്കിലാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പോവാ. നമ്മുടെ മിനിമം അടച്ച് പോവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബട്ട് നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ആവില്ല. ആദ്യം അടച്ച് പോയാലും കുഴപ്പമില്ല, സ്കോർ ഇമ്പ്രൂവ് ആവും, ബട്ട് ഇറ്റ് വോണ്ട് ഇംപ്രൂവ് ഗുഡ് ആസ് യുവർ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് അടച്ചത് പോലെ ആവില്ല.
സോ അറ്റ്ലീസ്റ്റ് ഒരു ഇൻട്രസ്റ്റും വരാതെ ലൈക് ക്രെഡിറ്റ് സ്കോറും കൂടുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് എങ്കിലും പേ ചെയ്യണം എന്ന് പറയുന്നത്.
ഇൻട്രസ്റ്റിന്റെ ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പൊ നമ്മുടെ ക്രെഡിറ്റ് യൂസ് ഇല്ല, ക്രെഡിറ്റ് അല്ല, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഇപ്പൊ ഒരു 500 വിചാരിച്ചു, എന്നിട്ട് നമ്മള് 500 അടച്ചില്ല, നമ്മൾ 450 അടച്ചു വിചാരിച്ചു, ഫുള്ളായിട്ട് സ്റ്റേറ്റ്മെന്റ് ബാലൻസ് അടച്ചില്ലെങ്കിൽ യു സ്റ്റിൽ ഹാവ് ടു പേ ഇൻട്രസ്റ്റ്. അങ്ങനെ ഡ്രോബാക്ക് ഉണ്ട് ക്രെഡിറ്റ് കാർഡിൽ, കാരണം നമ്മൾ $1 കുറവ് അടച്ചാലും we have to pay the full interest for the statement balance madachal interest rate is always 19.99 annual.
oh
wow, chela card ne koravundu chela avante mainly poduvayittu kaanana mikki card lo 19.99 ana bankerle card chela canadian term nokke cool aayittu undavum chela canadian term adule mbna card nokke chela oru vallathukku interest rate undavilla but avaru korcheyumbo bayangaraayittu koodi interest rate പൊതുവായിട്ട് കാണുന്ന ഒരു ഇൻഡസ്ട്രീസ് പറഞ്ഞാൽ 19.99
ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ലൈക് നോർമലി ഇപ്പൊ ക്യാഷ് ജോബ് ചെയ്താലും ഇപ്പൊ ഒരു ഇന്ററാക്ട് എന്നുള്ള രീതിയിലില്ല, ക്യാഷ് ആയിട്ട് വാങ്ങാതെ ഡെപ്പോസിറ്റ് ചെയ്യാതെ അധികം പേരും ചിലപ്പോ ഇന്ററാക്ട് ചെയ്യാറുണ്ട് ലൈക് തൗസൻഡ് ആയിട്ടും 2000 ആയിട്ടും. അപ്പൊ അതെങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കൺസിഡർ ചെയ്യുന്നത്?
ഇല്ല, അതും ക്രെഡിറ്റ് കാർഡ് ആയിട്ട് ക്രെഡിറ്റ് ലിമിറ്റ് ഇല്ല, ക്രെഡിറ്റ് സ്കോർ ആയിട്ട് ഒരു ഫാക്ടർ ഇല്ല. മെയിൻലി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഞാൻ പറഞ്ഞിട്ടില്ല, ഈ AML ഡിപ്പാർട്ട്മെന്റ് മോണിറ്റർ ചെയ്യും അത്, സോഴ്സ് ഇല്ലാണ്ട് വന്ന പൈസ അത് കുറെ അധികമായിട്ട് അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്കുകൾ അത് മോണിറ്റർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല ഫിൻട്രാക്കിന് അവർ റിപ്പോർട്ട് ആയിരിക്കും. പക്ഷെ ഒരു 2000 അബവ് ഒക്കെ ആയാലേ കുഴപ്പമുള്ളൂ, അല്ലെങ്കിലും അങ്ങനെ അല്ലെങ്കിലും വലിയ സീനൊന്നുമില്ല. കാരണം ഇങ്ങനെ ഒരു റെഗുലർ ആയിട്ട് എല്ലാ മാസവും 2000 ഒക്കെ വെച്ച് എല്ലാ 2 കൂടുകയാണെങ്കിൽ അത് മോണിറ്റർ ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് ചെറിയ തുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിപ്പോ ഒത്തിരി വലിയൊരു കുഴപ്പമില്ലാത്ത കാര്യമില്ല. പക്ഷെ ലിമിറ്റ് ചെയ്യാം, കാരണം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒറ്റയടിക്ക് കൊണ്ടിടാണ്ട് ചെറിയ എമൗണ്ടുകളായിട്ട് കൊണ്ടിടാൻ
നോക്കുക.
ഇപ്പൊ നമ്മള് നാട്ടിന്ന് ക്യാഷ് കൊണ്ടുവരാണെങ്കിൽ അത് നമുക്ക് എത്ര വരെ കൊണ്ടുവരാം? ആ കൊണ്ടുവന്ന എമൗണ്ട് ഗവൺമെന്റിന് അറിയിക്കണ, അല്ലാതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോ പ്രശ്നം ഉണ്ടാ?
അത് വയർ ട്രാൻസ്ഫർ ആയിട്ട് അയക്കാം. അത് ആ കൊണ്ടുവരുന്ന പൈസ എന്തിനാ യൂസ് ചെയ്യുന്നത്? അപ്പൊ വീടിന്റെ ഡൗൺ പേയ്മെന്റ് ആണെങ്കിലും അത് വലിയ കുഴപ്പമൊന്നുമില്ല, അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ബട്ട് നമ്മ ചിലപ്പോ നമ്മ ചിലപ്പോ അഡ്വൈസർ അല്ലെങ്കിൽ നമ്മുടെ മോർഗേജ് ചെയ്യുന്ന ആള് ചിലപ്പോ അതിന്റെ ഇത് ചോദിക്കും, അതിപ്പോ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണോ, ഗിഫ്റ്റ് ലെറ്റർ കൊണ്ടുവരാൻ പറയും. ഗിഫ്റ്റ് ലെറ്റർ നമുക്ക് അവിടെ നാട്ടിൽ നിന്ന് ഒപ്പിക്കാൻ പറ്റും, അതിപ്പോ എവിടുന്ന പൈസ കിട്ടിയാന്നുള്ളത് കാണിക്കാൻ പറയും. കാരണം അത് എനിക്ക് കുറച്ച് ടാക്സ് ഇംപ്ലിമെന്റ്സ് ഒക്കെ വരും നമ്മള് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ. അപ്പൊ അത് അതിനുവേണ്ടി ആ സാധനങ്ങൾ കാണിക്കുന്നതായിരിക്കും. പക്ഷെ അല്ലാണ്ട് നമ്മളിപ്പോ ഇപ്പൊ ഒരു 50,000-100,000 നമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ മോർഗേജിന്റെ ഡൗൺ പേയ്മെന്റ് ഇടുകയാണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അത് എൻഡ് ഓഫ് ഇയർ എന്തായാലും നമുക്ക് ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ വീട് പെർച്ചേസിന്റെ ചെയ്തതിന്റെ ടാക്സസ് വേറെ വരും. അതിന് ടാക്സിനെ കുറിച്ച് എനിക്ക് വലിയ പിടുത്തമില്ല, എന്നെക്കാളും വിവരമുള്ള വേറെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ക്രോസ്റ്റാക്ക് ഉണ്ടാവുന്നതിനെപ്പറ്റി. കാരണം ക്രോസ്റ്റാക്ക് ഓൾറെഡി വീടൊക്കെ വാങ്ങിച്ചതാണ്, അപ്പൊ അതെന്തായാലും അറിയായിരിക്കും.
ബട്ട് ശരിക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ വീടൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ചെറിയ ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഒക്കെ വരും. ബട്ട് മോർഗേജ് അപ്രൂവ് ചെയ്യണ ടൈമിൽ വേറെ ഗവൺമെന്റിനെ ബോധിപ്പിക്കുന്ന അതിന്റെ കാര്യങ്ങൾ നോക്കാം.
നമ്മളിപ്പോ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോ പോയിന്റ് കുറയുന്ന പോലെ ഒരു ക്രെഡിറ്റ് കാർഡ് ക്യാൻസൽ ചെയ്യുമ്പോ പോയിന്റ് കുറയുന്നുണ്ടോ?
ക്രെഡിറ്റ് കാർഡ് നമ്മ ക്യാൻസൽ ചെയ്യുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. ക്യാൻസൽ ചെയ്യുന്ന കുഴപ്പമില്ല.
ഇപ്പോ ഒരു ഫൈനാൻസ് ക്ലോസ് ചെയ്യാണെങ്കിലോ?
ഏത്
ഒരു ഫൈനാൻസ് ക്ലോസ് ചെയ്യാണെങ്കിലോ, മോർഗേജ് അല്ലെങ്കിൽ ഫൈനാൻസ് എന്തെങ്കിലും ക്ലോസ് ചെയ്യുമ്പോൾ?
ഇല്ല ഇല്ല, അങ്ങനെ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മുടെ കാർ ലോൺ ഒക്കെ ബൾക്കായിട്ട് അങ്ങ് പേ ഓഫ് ചെയ്യാം, അതിനൊരു കുഴപ്പമില്ല. അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നില്ല.
കുറയണമൊന്നുമില്ല.
ഇല്ല ഇല്ല ഇല്ല.
പിന്നെ
കാർ ലോൺ ഒക്കെ ഇഷ്ടം മാതിരി പറയാം, ഞങ്ങൾക്ക് അറിയാം. ഓപ്പൺ ഓപ്പൺ ലോൺ, ഓപ്പൺ ലോൺ ആണ്. ഓപ്പൺ ലോൺ എന്നാണെങ്കിൽ നമുക്ക് എത്ര അമൗണ്ട് വേണമെങ്കിലും അതിലേക്ക് ഇടാൻ
പറ്റും. ഓക്കെ,
മോർഗേജിന് മോർഗേജിൽ ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ മോർഗേജ് വെച്ചാലോ, ഫിക്സ്ഡ് മോർഗേജ് ആണെങ്കിൽ, ഫിക്സ് മോർഗേജ് ആണെങ്കിൽ നമ്മള് നമുക്ക് ലംസം പേയ്മെന്റ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അവർ സമ്മതിക്കില്ല. കാരണം അത് ഇത്ര ഇത്ര ഇയറിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ അടച്ചു തീർക്കാൻ പാടുള്ളൂ എന്നൊക്കെ, ഇത്ര ഇത്ര ടേമിനുള്ളിൽ നമ്മൾ അടച്ചു തീർക്കാൻ പാടുള്ളൂ എന്നുണ്ട്. പക്ഷെ വേരിയബിൾ മോർഗേജ് ആണെങ്കിൽ നമുക്ക് അതിലേക്ക് ലംസം ചെയ്യാൻ
പറ്റും. ഞാൻ നോട്ടീസ് ചെയ്തത് എന്താ വെച്ചാൽ, ഇപ്പൊ ലൈക്ക് ഇപ്പൊ ഈ സ്കോഷന്റെ ആപ്പിലൂടെ നമുക്ക് ക്രെഡിറ്റിന്റെ സ്കോർ എത്രയാണെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് ആപ്പിൽ കേറിയിട്ട് ക്രെഡിറ്റ് സ്കോറിന്റെ റിപ്പോർട്ട് നോക്കുന്നോണ്ട് അത് ഇമ്പാക്ട് ചെയ്യുന്നില്ല.
അത് കുഴപ്പമില്ല, അതിന്റെ അത് കുഴപ്പമില്ല. അത് ശരിക്കും ബോറോവേലും അങ്ങനത്തെ തേർഡ് പാർട്ടി കമ്പനീസ് ചെയ്യുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഫൈനാൻസ് കമ്പനീസോ അല്ലെങ്കിൽ മണിമാർട്ടോ അല്ലെങ്കിൽ
ട്രാൻസ് യൂണിയൻ
ക്യാഷ് മണിയോ അല്ലെങ്കിൽ ട്രാൻസ് യൂണിയൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ട്രാൻസ് യൂണിയൻ ചെയ്യുമ്പോൾ എത്രയോ പൈസ നമ്മൾ
കൊടുക്കണം,
അത് കുഴപ്പമില്ല. ബട്ട് നമ്മ ഇപ്പൊ പുറത്തു പോയിട്ട് നമ്മ കാർ ലോൺ അപ്ലൈ ചെയ്യാൻ പോകുന്ന വിചാരിച്ചു, കാർ ലോൺ അപ്ലൈ ചെയ്യുമ്പോ അവര് ചോദിക്കും, ഞങ്ങള് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എലിജിബിൾ ആണോ ചെക്ക് ചെയ്യാം. ശരിക്കും ക്രെഡിറ്റ് പുള്ളി ചെയ്യുക അവര്
കാർ ലോൺ. അതെനിക്ക് വന്നൊരു പ്രശ്നമാണ്, ഞാൻ എല്ലാരോടും പറയാണ്, ലൈക് ോട് പറയാണ്, ഒരു കാർ എടുക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ അവര് പറയും, ലൈക്ക് ഇങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുള്ളൂന്ന് പറയും. അപ്പൊ നമ്മൾ
ഡീറ്റെയിൽസ്
ചെക്ക് ചെയ്യാം. അതാണ് എനിക്ക് ഫസ്റ്റ് ഞാൻ കാർ എടുക്കാൻ പോയപ്പോ എന്താന്ന് വെച്ചാല്, അവര് 11 അപ്ലിക്കേഷൻ ആണ് എന്റെ ഒരു അക്കൗണ്ടിൽ പോയത്. അതായത് അപ്പൊ തന്നെ അവര് ഒരു ചാൻസ് കുറവാണെന്ന് പറഞ്ഞിട്ടും ഓൾറെഡി എന്റെ അക്കൗണ്ട് സ്കോഷ്യലാണെങ്കിലും ഞാൻ സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കുന്നോടത്ത് അവർ അവിടെ പോയിട്ട് കാറിന് ഞാൻ എന്തോ ഫുൾ ടൈം എന്തോ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാണ്ട് അവര് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്ത് പൊട്ടത്തരാണ് അവർ ചെയ്തേക്കുന്നത്?
അവർ പറയില്ല, കാരണം അവർക്ക് അത് അവർക്ക് സെയില് നടത്തണമെന്ന് അവര് നോക്കുള്ളൂ. ബാങ്കിലവർ പറയും, ബാങ്കിലവർ പുള്ളിയെ മുമ്പ് പറയും, അത് പറഞ്ഞാലും
ബാക്കിയുള്ളവരോട്.
ഓരോ ഷോറൂമിൽ പോകുമ്പോള് ഓരോ ഷോറൂമുകാരും അത് പുള്ളി ചെയ്യും. ഓരോ ടൈമിലും അത് പുള്ളി ചെയ്യുമ്പോ 20
ഫസ്റ്റില് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ ഉണ്ടായ സംഭവമാണ്. പിന്നെ എനിക്കൊരു 7 മന്ത്സോളം എടുത്തു വന്ന് ജസ്റ്റ് ഒന്ന് നോർമൽ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ കാർഡ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കണം എന്നെല്ലാരോടും പറയാം ഇവിടെ ഉള്ളവരോട്.
പിന്നെ ഞാൻ കാറ് വരുന്ന ടൈമിൽ തന്നെ വാങ്ങണതിനെ കുറിച്ച് തെറ്റായിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതെങ്കിൽ അത് വലിയൊരു ബാധ്യതയാണ് സ്റ്റുഡന്റ് എന്ന രീതിയിൽ, അത് വലിയൊരു ബാധ്യതയാണ്. പിന്നെ നമ്മുടെ
സ്റ്റേറ്റിലായി
ഞാൻ കുറെ പേര് അല്ലാത്ത കുറെ പേര് കണ്ടിട്ടുണ്ട്. ലൈക്ക് എടുക്കണേന് ഒരു കുഴപ്പമില്ല, ലൈക്ക് വെരി കൺവീനിയന്റ് ഹാവ് എ കാർ, എസ്പെഷ്യലി വിന്റർ ടൈമിൽ വെരി കൺവീനിയന്റ്. അത് എടുത്തു കാർ എടുത്തു കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലാകും കൺവീനിയന്റ്. ബട്ട് എന്ന് വെച്ചാല് നമ്മളിവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ട് നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യണ പീരീഡ് ഓഫ് ടൈം കുറച്ചും കൂടി നീളും. കാരണം നമുക്ക് ആ ഒരു കടം ആദ്യം അടുത്ത് തീർക്കണം, പക്ഷെ നമുക്ക് അങ്ങനെ പതുക്കെ നമുക്കൊരു ഇൻകം സേവിങ്സ് ഇങ്ങനെ പതുക്കെ വന്നത് സേവ് ചെയ്യാൻ പറ്റി തുടങ്ങുള്ളൂ. കാരണം നല്ലൊരു എമൗണ്ട് നമ്മുടെ കാർ ലോണിലും കാറിന്റെ ഫൈനാൻസ് കാറിന്റെ ഇൻഷുറൻസും അതൊക്കെ
കാർ എടുക്കുമ്പോ പൈസ ഉണ്ടാവും, പക്ഷെ പൈസ കയ്യിൽ നിൽക്കില്ല അങ്ങനത്തെ രീതിയിലായിരിക്കില്ല.
അതെ, അപ്പൊ നമുക്കൊരു അത്യാവശ്യം അല്ലെങ്കിൽ ചെറിയൊരു ജോലിയൊക്കെ ആയിട്ട് നമുക്ക് കാർ എടുക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ വണ്ടിയൊക്കെ എടുത്താലും കുഴപ്പമില്ല.
ഓക്കെ, വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഒന്ന് ചോദിക്കാം.
സലീമാണ്, ക്വസ്റ്റ്യൻ ഓൺ ദി ക്രെഡിറ്റ് സ്കോർ. സോ ക്രെഡിറ്റ് സ്കോറിൽ വന്നിട്ട് ഇപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഹൈ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കുറയുന്ന, സോ അതങ്ങനെ എന്തെങ്കിലും ഇൻസൈഡ് ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് എന്താ ഈ ഒരു ടിയർ
മെയിൻലി ഒരു ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് ദ ബാങ്ക്, നമ്മൾ എത്ര നാളായി ബാങ്കിന് ബാങ്കിനായിട്ടുള്ള കണക്ഷൻ, ലൈക്ക് എത്ര നാളായി ഇവിടെ അക്കൗണ്ട്, നമ്മുടെ പേയ്ചെക്ക് അവിടെയാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചാൽ യു ക്രെഡിറ്റ് സ്കോർ വിൽ ബി ലെസ് ലൈക് ലോവർ ആയിരിക്കും നമ്മുടെ ലൈൻ ഓഫ് ക്രെഡിറ്റ്. ഞാൻ മോർഗേജിന്റെ കാര്യമല്ല പറയുന്നത്, ഈ ലൈൻ ഓഫ് ക്രെഡിറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അപ്രൂവ് ആവുന്ന റേറ്റ് കുറവായിരിക്കും. ബട്ട് നമുക്ക് ഒരു ആർ ബി സി നമുക്ക് ഒരു അക്കൗണ്ടും ഇല്ല, എന്നിട്ട് നമ്മൾ അവിടെ പോയി ലോൺ അപ്ലൈ ചെയ്യണം, ഈവൻ ദോ യുവർ ക്രെഡിറ്റ് സ്കോർ ഇസ് ഹൈയർ, സ്റ്റിൽ യുവർ എന്താ പറയാ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാവാൻ ചാൻസ്, ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ ബാങ്ക്, യുവർ ഇന്റേർണൽ സ്കോർ ഇല്ല നമുക്ക് ആ ബാങ്കിനകത്ത്. സോ ഇറ്റ്സ് ബെറ്റർ ടു ഗോ വിത്ത് യുവർ എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാദർ ദാൻ ഗോയിങ് ഔട്ട്സൈഡ് ആൻഡ് സീക്കിംഗ് ഫോർ ഇറ്റ്.
ഓക്കേ,
ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് തോന്നുന്നു. ഉത്തരം തന്നെയാണോ എനിക്ക് അറിയില്ല.
ഞാൻ അവരുടെ മെത്തഡോളജി എന്താണെന്ന് അറിയാൻ വേണ്ടി.
അവർ മെയിൻലി മെത്തഡോളജി എന്ന് വെച്ചാൽ ലൈക് പൊതുവായ ഒരു വരവ് കണ്ടാൽ ലൈക് നമ്മൾ സ്ഥിരമായിട്ട് പൈസ ഇടുന്നുണ്ട്, നമുക്ക് ഇൻകം ഉണ്ട്, അങ്ങനത്തെ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അപ്രൂവ്, അത് പൊതുവെ അതിന്റെ ലോൺ അപ്രൂവ് ആവാൻ എളുപ്പമാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയും ചെയ്യും. പിന്നെ അത് കൂടാണ്ട് നമ്മള് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമുക്ക് ലൈൻ ഓഫ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ പരമാവധി മാക്സ് ഔട്ട് ചെയ്യാണ്ട് നോക്കുക. നമ്മള് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് വന്നെങ്കിൽ അവര് വീണ്ടും കുറെ കുറെ ലിമിറ്റ് തന്നോണ്ടിരിക്കും. ബട്ട് നമ്മൾ മിസ് പേയ്മെന്റ് ഒരെണ്ണം മതി, ഒരു മിസ് പേയ്മെന്റ്സോ രണ്ട് മിസ് പേയ്മെന്റ് വന്നാല് പിന്നെ വെള്ളത്തെ ഒരു തരില്ല, അതിന്റെ ഇൻക്രീസ് ഭയങ്കര പാടാണ് കിട്ടാം.
നമ്മള് കാഷ് അയക്കാൻ വേണ്ടിട്ട് പൊതുവെ നമ്മള് സർവീസ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതല്ലാണ്ട് ക്യാഷ് നമ്മള് എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്താണ് ബെറ്റർ മെത്തേഡ് നാട്ടിലെ ക്യാഷ് അയക്കാനുള്ള? ഈ അത് ട്രാക്ക് ചെയ്യുന്നുണ്ടോ മണി ലോണ്ടറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്?
ഓ, അത് ട്രാക്ക് ചെയ്യും, അത് അവർക്ക് സെപ്പറേറ്റ് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഗ്ലോബൽ മണി ട്രാൻസ്ഫർ വേണ്ടിട്ട്. അത് സത്യം പറഞ്ഞാൽ അവര് നോക്കും, പക്ഷെ അത് മെയിൻലി ഫ്രോസ്ക്ക് അത് അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടാൽ മാത്രമാണ്. അല്ലാണ്ട് റെഗുലർ ആയിട്ട് നമ്മളിപ്പോ പൈസ അയക്കുന്ന വെച്ചൊരു കുഴപ്പമില്ല, റെഗുലർ ആയിട്ട് സെയിം എമൗണ്ട് ഇപ്പൊ നമ്മൾ ആയിട്ട് കുഴപ്പമില്ല. ബട്ട് അൺയൂഷ്വൽ ആയിട്ട് പെട്ടെന്ന് ഒരു ആക്ടിവിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ട്രിഗേർഡ് ആൻഡ് ഇറ്റ് ഗെറ്റ് ഇൻവെസ്റ്റിഗേറ്റഡ്. അങ്ങനെ അപ്പൊ ലൈക്ക് വെച്ചാൽ ഇൻവെസ്റ്റിഗേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വിത്തിൻ ദ ബാങ്ക് ഹാവ് ലൈക് ഡിഫറെന്റ് ലെവൽ ഓഫ് റിസ്ക് ഫാക്ടർ ഉണ്ട്. ഒരു കസ്റ്റമർ നമ്മുടെ അക്കൗണ്ട് തുടങ്ങുമ്പോൾ യുവർ റിസ്ക് ഫാക്ടർ 2, പിന്നെ നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസ് അനുസരിച്ച് യുവർ റിസ്ക് ഫാക്ടർ ഇൻക്രീസ്. ഓരോ ടൈം റിസ്ക് ഫാക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ 3, 4, 5 ആൻഡ് വൺസ് യു റിസ്ക് ഫാക്ടർ 5 യുവർ ഔട്ട് ഓഫ് ദ ബാങ്ക്. സോ ഇതിന് ഡിറ്റർമൈൻ ചെയ്യുന്ന സാലറി എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പൊ $10,000 ഉണ്ട് അക്കൗണ്ട് ഇടുകയാണെങ്കിൽ യു ഹാവ് ടു ഫയൽ ആൻ എൽ സി പി ആർ, ലാർജ് ക്യാഷ് ഡെപ്പോസിറ്റ് ഫോം സംഭവം പറയാനോ. അത് പരമാവധി ആൾക്കാർ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കും. നമ്മൾ 9,000, 9,500 കൊണ്ട് ഇടും. അപ്പൊ അങ്ങനെ ഇടുമ്പോ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഗെറ്റ് ട്രിഗേർഡ് ആൻഡ് യു ഗെറ്റ് ഇൻവെസ്റ്റിഗേറ്റഡ്. അപ്പൊ നമ്മൊരു ആ എൽ സി ടി ആർ ഫോം ഫില്ല് ചെയ്യുന്ന വെച്ചൊരു കുഴപ്പമൊന്നും ഇല്ല, കാരണം നമ്മളിപ്പോ മോർഗേജ് ചെയ്യാനോ അല്ലെങ്കിൽ ഡൗൺ പേയ്മെന്റ് ചെയ്യാനോ നമ്മൾ ചിലപ്പോൾ ആൾക്കാർ കടം വെച്ചിട്ട് പൈസയിലൊക്കെ ഇടും അക്കൗണ്ടിലേക്ക്. അപ്പൊ നമ്മ അത് ലംസം ആയിട്ട് ഇട്ടാൽ ഇടനായിരിക്കും നല്ലത്, എന്നിട്ട് ഒരു എൽ സി ടി ആർ ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് സ്മോൾ ഡെപ്പോസിറ്റ് ആൻഡ് മേക്കിംഗ് സ്ട്രക്ചർ ഡെപ്പോസിറ്റ്. അതിനേക്കാളും ഭേദം ലാർജ് ആയിട്ടൊരു പൈസ കൊണ്ട് ഇടുക, എൽ സി ടി ആർ ഫില്ല് ചെയ്യുക. അപ്പൊ അവിടെ കാര്യം കുഴപ്പമില്ല, അത് എന്താ അവര് ഒന്നും ഹൈഡ് ചെയ്യാൻ നോക്കുക അല്ലാന്ന് ബാങ്കിന് മനസ്സിലാവും. ബട്ട് നമ്മ എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ആയിട്ട് ഹൈഡ് ചെയ്യാനുള്ളത് ഉണ്ടെന്ന് മനസ്സിലായാല് ദേ വിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ഇൻവെസ്റ്റിഗേഷൻ.
അതിലൊരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഇപ്പൊ അതർ പറഞ്ഞത് ഫോർ പേഴ്സണൽ അക്കൗണ്ട് ഈവൻ ഫോർ ബിസിനസ് അക്കൗണ്ട്?
ഓക്കെ, എന്തൊക്കെ
ഇപ്പൊ ഈ പറഞ്ഞ മെത്തഡോളജി ഓർ ലൈക്ക് ഗൈഡ് ലൈൻസ്? അത് വന്നിട്ട് പേഴ്സണൽ അക്കൗണ്ട് ആണോ
ബോത്ത് ഫോർ ബിസിനസ് ആസ് വെൽ ആസ് ഫോർ പേഴ്സണൽ? ബട്ട് ബിസിനസ് അത് കുറച്ചുകൂടി ലീനിയന്റ് ആണ്, കാരണം ബിസിനസ്സിൽ ഇറ്റ് വിൽ ഹാവ് എ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് റൈറ്റ്. ബട്ട് പെട്ടെന്നൊരു ഒരു പോയി ഒരു ഒരു റെഗുലർ ആയിട്ട് ഒരു $10,000 ഉണ്ടാക്കുന്ന ബിസിനസ് പെട്ടെന്ന് ഒരു $50,000 വന്നാൽ ഗ്രാജുവലി ലൈക് ക്വസ്റ്റ്യൻ അറൈസസ് ആൻഡ് യു നോ ദേ വിൽ ഗെറ്റ് ട്രിഗേർഡ് ആൻഡ് അവർ എന്തായാലും നോക്കും അവിടുന്ന് ആ പൈസ വന്നാൽ.
ഓക്കെ, ആൻഡ് ഈ
എന്തൊക്കെ
ലെജിറ്റ് പ്രൂഫ് ഉദ്ദേശിക്കുന്നത്? എനി വയർ ട്രാൻസ്ഫർ ചെക്ക് ഓർ സംതിങ് ലൈക് ദാറ്റ് ദേ ഫൈൻഡ് ദാറ്റ്?
yeah, they will find it out. Like, as much as I phone, more and more, there is no problem. There are alkari, you know, like, I see like a lot of Chinese students taking like humongous amount of money, and you know, our self money servicing business, our currency exchange business, angatta karyangalokka, they try to do within their bank. Our bank phone, then angatta pariyolle kiyumba, automatically they get kicked out of the bank. But the most humor wire transfer, you know, humor is account to turn, there is no problem.
Okay.
Maybe your risk rating might increase a bit, but adum parney pacha bank inu kurichu forecast onum illa allengi like government inde adutha report povanam.
And is there any way to know the risk rating? Nammal poi choichale?
Oh illa, that is completely internal, so won't let
you. Okay, confidential.
Yeah.
Azhar bhai, nammal one last question. Nammal ee sadharana alkari swap cheyarundu money ipo naattinu cash kondunnundengil ഇവിടെ കാശ് നാട്ടില് സ്വാപ്പ് അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. നമ്മളെ ഗ്രൂപ്പിലേക്ക് ഇടക്കിടക്ക്
ചോദിക്കുന്നുണ്ട്. അത് സത്യം എനിക്ക് എന്റെ ഐഡിയ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് അത് ഹവാല പരിപാടിയല്ലേ അത്? ഇല്ല, ഞാൻ ആലോചിക്കാറുണ്ട് സത്യം പറഞ്ഞ.
അല്ല, അങ്ങനെ ഹൈ റേഞ്ച് ആലോചിക്കില്ല, ചെറിയ ചെറിയ കുട്ടികളെ പരിപാടി.
പക്ഷെ അങ്ങനെ അത് കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞ ആ ഡിപ്പാർട്ട്മെന്റിൽ അത് കുറച്ചുകൂടി ഹവാല കുറച്ചുകൂടി ഹൈ റിസ്ക്. വേറെ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യണം. എനിക്ക് തോന്നുന്നത് മറ്റേ നിസാംക്കാർക്ക് കുറച്ചും കൂടി അറിയായിരിക്കും. നിസാംക്കാർക്ക് എനിക്കൊന്നും ആ ഡിപ്പാർട്ട്മെന്റ്.
അല്ല, അതൊക്കെ ഒരു എൻക്വയറി വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫീ അടക്കാൻ ഹെൽപ്പ് ഔട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഇത് കൊടുത്താൽ
ഉള്ളൂ. അവരല്ല, അത് ചില സിറ്റുവേഷൻസിൽ ദേ വിൽ ആസ്ക് ഫോർ ആർ എഫ് ഐ, റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ലൈക്ക് ഈ എം എൽ ഡിപ്പാർട്ട്മെന്റ് ദേ വിൽ റീച്ച് ഔട്ട് ടു ദ ബ്രാഞ്ച് മാനേജർ, എന്നിട്ട് ബ്രാഞ്ച് മാനേജർ ചിലപ്പോൾ ക്ലയന്റിനെ കോൺടാക്ട് ചെയ്തിട്ട് അവർ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറയും. ഇഫ് ദേ ആർ ഏബിൾ ടു പ്രൊവൈഡ് എ പ്രോപ്പർ എക്സ്പ്ലനേഷൻ, കേസ് ഇസ് ക്ലോസ്ഡ് ദേർ. But if they're not able to provide a proper explanation, then it actually gets escalated out.
Wire
transfer anengile there is not a limit and pratheegayittilla, but if it's global money transfer anengile an limit und. സിബിഎസ്ഇക്ക് മാത്രമേ ഉള്ളൂ ഈ ഗ്ലോബൽ മണി ട്രാൻസ്ഫർ. എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, ചിലപ്പോ പുതിയ ബാങ്ക് വേറെ വല്ല ബാങ്ക് തുടങ്ങിയിട്ടുണ്ടാവും. ബട്ട് സിബിഎസ്ഇയുടെ ലിമിറ്റ് 10,000. ബിമാക്കോ തുടങ്ങിയോ അത്? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ പക്ഷെ അത് സിബിഎസ്ഇ ലിമിറ്റ് 10,000 ആണ്. അത് ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോ മെയിൻലി അത് അത്ര ഓരോ ഹൈ റിസ്ക് റേറ്റഡ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ എന്താ പറയാ, പൊളിറ്റീഷ്യൻസ് അങ്ങനത്തെ ആൾക്കാർക്കാണ് കുറച്ചും കൂടെ ഹൈ റിസ്ക് കൊടുക്കുക അവര്. അല്ലാണ്ട് ലൈക് സാധാരണ പേരുകൾ എന്ന് പറയുമ്പോ ഓക്കെ ഇല്ല അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഇതില്ല.
ഹലോ അക്ക, അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം.
അക്ക, എനിക്കൊരു ഡൗട്ട് ചോദിക്കണം. ഞാനിപ്പോ സ്റ്റുഡന്റ് ആയിട്ട്
നമുക്ക്
സ്റ്റുഡൻസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇന്ററാക്ട് വരും, അല്ലെങ്കിൽ അവര് ബിസിനസ് അക്കൗണ്ടിൽ നിന്ന് അഴിക്കും നമുക്ക് അക്കൗണ്ടിലേക്ക്. അവർക്ക് നമ്മുടെ പേരിൽ ടാക്സ് അടയ്ക്കാൻ തരത്തില്, നമുക്ക് അങ്ങനെ ടാക്സ് അടയ്ക്കാൻ പറ്റില്ല. ഒരു ഇയർ അവസാനം വരുമ്പോ നമുക്ക് ടാക്സ് അടയ്ക്കാൻ
പറ്റുമോ?
$2,000 ഒരു മാസത്തേക്ക് എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുടെ ഒരു മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ ചിലപ്പോ 5,000 എത്താം, ചിലപ്പോ 6,000 എത്താം, ചിലപ്പോ അതിലും താഴെ എത്താം. അപ്പൊ അതെന്തെങ്കിലും
കുഴപ്പമുണ്ടായിരിക്കണം. ഇപ്പൊ ആ സംശയം ചോദിക്കാത്ത ആൾക്കാർ ദൈവം ഒന്ന് മ്യൂട്ട് ചെയ്യുക, കാരണം അത് ഇന്ററപ്റ്റ് ആവുന്നുണ്ട്. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ശരിക്കും കേൾക്കാൻ കഴിഞ്ഞില്ല സർ ബൈക്ക്. അതുകൊണ്ട് അത് യൂസ് ചെയ്യാത്തവരൊന്ന് ദൈവം ഇത് മ്യൂട്ട് ചെയ്യാം. ഓക്കെ,
എംപ്ലോയറായിക്കണെന്നാണോ?
ആ, എംപ്ലോയർ ഇന്ററാക്ട് ആയിട്ടാണ് എനിക്ക് അയക്കുന്നത്. അത് ബിസിനസ് അക്കൗണ്ടിൽ നിന്ന് അയക്കുന്നത്.
അത് പുതിയ സത്യം പറഞ്ഞാൽ ഓരോരുത്തർ പൈസക്ക് ഇതെങ്കിലും തരണായിരിക്കും നല്ലത്. കാരണം അത് കോഴ്സില്ലാത്ത പണമായിട്ട് അത് കൺസിഡർ ചെയ്യാം. അപ്പൊ അത് എല്ലാ മാസവും ഇങ്ങനെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ലാന്നല്ല പറയണ, അത് എല്ലാ മാസവും കൊണ്ടുവിട്ട് ഇൻ കേസ് എന്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാരണം അത്
ബിസിനസ് അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും തമ്മിൽ അവർക്ക് മനസ്സിലാവില്ല.
അവർക്ക് മനസ്സിലാവും, അത് മനസ്സിലാവും. കാരണം അത് അങ്ങനെ അവരടുത്ത് എനിക്ക് ബെസ്റ്റ് ഐഡിയ എംപ്ലോയറിന്റെ അടുത്ത് സിഗ്നൽ ആയിട്ട് തന്നെ തന്നാൽ മതി ഏറ്റവും നല്ലത്. കാരണം അത്
ഇപ്പൊ നമ്മള് 40 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോ അതിൽ കൂടുതൽ നമ്മള് വർക്ക് ചെയ്യുമ്പോ അത് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? നമ്മളിപ്പോ പി ആറിന് അപ്ലൈ ചെയ്യുമ്പോ
അത് വർക്ക് പെർമിറ്റിലാണോ?
ഞാനിപ്പോ വർക്ക് പെർമിറ്റിലാണ്.
ആ വർക്ക് പെർമിറ്റിലാണ് കൂടുതൽ വർക്ക് ചെയ്ത വർക്ക് പെർമിറ്റില്ല. സ്റ്റുഡന്റ് ആയിട്ട് ഒരിക്കലും അത് 24 ഞാൻ പറയുള്ളൂ.
ആ പക്ഷെ ഇപ്പൊ നമ്മുടെ കമ്പനികളൊക്കെ 24 തന്നെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോടെ, ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഞാൻ ആദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു മന്ത്ലി സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോ നമ്മുടെ അക്കൗണ്ടിൽ ചിലപ്പോ 7,000 or 6,000 ഒക്കെ വെച്ചിട്ടുണ്ടാവും അന്നത്തെ ഇന്ററാക്കും കാര്യങ്ങളൊക്കെ. നമ്മൾ സിഗ്നല് വർക്ക് ചെയ്യണ ആകെ 1,600 ബാക്കി മൊത്തം നമ്മുടെ ഇന്ററാക്ട് ആയിരിക്കും, നമ്മുടെ അക്കൗണ്ട് യൂസ് ചെയ്ത പോലെ ആയിരിക്കും. അപ്പൊ അതെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് അല്ലെ നോട്ടിഫൈ അങ്ങനെ ചെയ്യാൻ പറ്റുമോ?
ഉടനെ അത് നോട്ടിഫൈ ചെയ്യില്ലടാ, ഞാൻ പറഞ്ഞില്ലേ അത് എല്ലാ മാസവും അങ്ങനെ വന്നെന്ന് വെച്ചാൽ കുഴപ്പമില്ല, കുഴപ്പമില്ല എന്നല്ല പറയണം, എല്ലാ മാസവും വന്നു വെച്ചാൽ അത് ട്രിഗർ ചെയ്യില്ല. അത് മെയിൻലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും എന്റെ അക്കൗണ്ടിൽ അൺയൂഷ്വൽ ആയിട്ട് നീ ഒരു ഡെപ്പോസിറ്റ് ഇങ്ങനെ നടത്തുകയും ചോദിച്ചു എന്തെങ്കിലും നീ എന്താ പറയാ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാ ഇപ്പൊ നീ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ LPCR എന്ന സംഭവം $10,000 ഡെപ്പോസിറ്റ് ആ സാധനം നീ ചെയ്യാണ്ട് 9,500 or 9,600 അങ്ങനെ കൊണ്ടിട്ട് അങ്ങനെ ഇടുമ്പോ ഓട്ടോമാറ്റിക്കലി യുനോ ഗെറ്റ് ട്രിഗേർഡ് ആൻഡ് അപ്പൊ നീ ഇത്ര നാള് ചെയ്തതിന്റെ ഒരു അത് പിക്കപ്പ് ചെയ്ത് അത് അവർ അതപ്പോ ആ ഒരു ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യുന്ന ഇവിടെ നിന്ന് മറ്റേ ഇന്ററാക്ട് അപ്പൊ അത് അത് എന്താ പറയാ മെയിൻ വെച്ചാൽ അത് സോഴ്സ് ഇല്ലാത്ത പൈസ കാരണം അതിനൊരു എന്താ പറയാ ഒരു ഇതില്ല അതിന് ഒരു പേസ്റ്റൊക്കെ അല്ല ജസ്റ്റ് ഇന്ററാക്ട് ആണ് ജസ്റ്റ് പേഴ്സണൽ ട്രാൻസ്ഫർ
പക്ഷെ നമ്മളിപ്പോ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന കാശും പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയ കാശും വെച്ച് നോക്കുമ്പോ അത് തമ്മിലുള്ള ബാലൻസ് ലാസ്റ്റ് കാണിക്കുമല്ലോ. നമ്മുടെ അക്കൗണ്ടിൽ ലാസ്റ്റ് എന്തോരം ബാലൻസ് ഉണ്ട് ഈ ബോറോയിങ്ങും സെൻഡിങ്ങും എല്ലാം കൂടി കൂട്ടിയിട്ട് അത് വെച്ച് നോക്കുമ്പോ 1,000 ചിലപ്പോ താഴെയായിരിക്കും. നമ്മളിപ്പോ ഫീസ് അടക്കണോ അല്ലെങ്കിൽ പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ചെലവ് പിന്നെ നമ്മുടെ റെന്റുകൾ എല്ലാവരും കളക്ട് ചെയ്ത് 2,000 ഉണ്ടാവും, അത് മൊത്തം എല്ലാവരും കളക്ട് ചെയ്ത് അത് വെക്കുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ചിലപ്പോൾ ഒരു മന്ത്ലി ബാലൻസ് ചിലപ്പോൾ 1,000 താഴെയായിരുന്നു, ചിലപ്പോൾ 2,000 താഴെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു ഡൗട്ട് നിൽക്കാൻ പറഞ്ഞില്ല, ചെറിയ ചെറിയ എമൗണ്ട് 2,000 മേളിൽ വരുമ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാൻ
ചോദിക്കുന്ന
ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതായത് ഈ സ്കിപ് ദ ഡിഷസും ഊബറിലും നമ്മൾ ഈ അപേക്ഷപ്പെടുമോ? ഐ മീൻ അത് നിങ്ങൾ ബാങ്കിൽ ആണ് പൈസ വരുന്നെങ്കിൽ അത് ഈ അവേഴ്സിൽ പെടുമോ? ജോലി ചെയ്യുന്ന
ബാങ്കും ആ അവേഴ്സും കാൽക്കുലേറ്റ് ചെയ്യാത്ത ഒരു ഇതില്ല.
ഓക്കെ,
അവര് കാൽക്കുലേറ്റ് ചെയ്യില്ല അത്. അതിപ്പോ ബാങ്കിന് മനസ്സിലാവില്ല അത്. അത് എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന് ഓൾറെഡി അറിയാൻ പറ്റില്ല, DIC അറിയാൻ പറ്റുമായിരിക്കും. കാരണം ബാങ്ക് സത്യം പറഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഇമിഗ്രേഷൻ ലൈഫ് അങ്ങനെ ഒന്നുമില്ല. ചെയ്യരുത് ഞാൻ പറയുള്ളൂ, കാരണം പണി കിട്ടിയവരുണ്ട്.
അതുകൊണ്ടാണ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ടതാണോ?
അല്ല, അവേഴ്സ് കൂടുതൽ പരമാവധി റിസ്ക് എടുക്കാണ്ടിരിക്കുക.
അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു. ജസാക്കല്ലാഹ് ഖൈർ. മാത്രല്ല ഈ സെഷൻ
നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന അസൽബായിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ല അള്ളാഹു നല്ലൊരു അമലായി ചെയ്യിക്കട്ടെ. പിന്നെ അടുത്ത മാസം റമദാൻ കഴിഞ്ഞതിന് ശേഷം ടി എൽ എമ്മിന്റെ മറ്റൊരു സെഷൻ ഉണ്ടാകുന്നതായിരിക്കും ഇൻഷാല്ല. അതും അതേമാതിരി സ്റ്റുഡൻസിന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു സെഷൻ ആയിരിക്കും. പ്രൊഫഷണൽ പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു സെഷൻ ആയിരിക്കും ഉണ്ടാകുക ഇൻഷാല്ല. അപ്പോ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
വഅലൈക്കും അസ്സലാം. താങ്ക് യു സോ മച്ച്.
താങ്ക് യു.
വഅലൈക്കും അസ്സലാം.